السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين، أما بعد. سهودر الملك شيخ الإسلام الإمام المجدد محمد بن عبد الوهاب رحمه الله الذي كتاب التوحيد أنا نمر بديكانو ديشكنا إن شاء الله كأينا رندك لاسكالين شيخنا شريطر ما نمر شريك برنا كتاب كأي الله لقال هذا أمبلامة بيجر كا أمبلامة بيج هذا تكتب بيجر ഈ കിതാബ് അതിൽ ആയത്തുകളും ഹദീസുകളൊക്കെ എവിടെ നിന്നാണ്? എത്രാമത്തെ സൂറത്തിൽ ഏത് ആയത്താണ്, ഏത് ഹദീസിന്റെ കിതാബിൽ എത്രാമത്തെ ആളാണ്, എത്രാമത്തതാണ് എന്ന് തഹ്രീജ് ചെയ്ത് എഴുതിയിട്ടുള്ള അടിക്കുറിപ്പായി കൊടുത്ത ആളുടെ ആമുഖമാണ് 8 പേജുകൾ. പല അവലമാക്കുകളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ കിതാബിലേക്ക് കിടക്കുകയാണ്. 9-ാമത്തെ പേജ്. بسم الله الرحمن الرحيم، وبه نستعين وعليه التوكل، كتاب التوحيد. بسم الله الرحمن الرحيم، وبه نستعين، الله نور من أمر سحاين ترنز، وعليه التوكل، هذا ما لا نتوكل لكن كتاب التوحيد. توحيد ده كتاب. وقول الله تعالى وما خلقت الجن والإنس إلا ليعبدون. كتاب التوحيد. كتاب البرنال أريا لكم أركم عندنا استغم جرنتم أنك توحيد البرنال وحد يوحد തൗഹീദ് വഹദ എന്ന് പറഞ്ഞാൽ ഏകനാക്കി. വാഹിദ് എന്താണ്? ഒന്ന്. ഏകൻ എന്നൊക്കെയാണ് വാഹിദിന്റെ അർത്ഥം. വഹദ എന്ന് പറഞ്ഞാൽ ഒന്നാക്കി. അതിന്റെ മുബാരിയാൻ എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്ത് അല്ലെങ്കിൽ ഭാവി കാലത്ത് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രയോഗമാണ് യുവഹിദു. വഹദ യുവഹിദു, ആ പ്രവൃത്തിയുടെ പേരാണ് തൗഹീദ്. അപ്പൊ എന്തായിരിക്കും അർത്ഥം? ഏകനാക്കൽ, ഏകനാക്കൽ. അങ്ങനെ ചെയ്ത ആളെ എന്ത് പറയും? ഏകനാക്കിയ ആളെ മുവഹിദ്. ഏകനാക്കുന്ന പ്രവൃത്തി ചെയ്ത ആൾ ആരാണ്? മുവഹിദ്. അതുകൊണ്ടാണ് മുവഹിദുകൾ എന്ന് പറയുന്നത്, തൗഹീദുള്ള ആളുകൾ. ഇത് ഫഅല യുഫഇലു എന്ന് പറയുന്ന ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതുപോലുള്ള അറബിയുള്ള വാക്കുകൾ കല്ലമ സംസാരിച്ചു, യുകല്ലിമു സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന പ്രവർത്തിക്ക് എന്ത് പറയും? തക്ലീം. അല്ലാഹു പറഞ്ഞു കല്ലമ അല്ലാഹു മൂസ തക്ലീമ. അല്ലാഹു മൂസയോട് ഒരു സംസാരം സംസാരിച്ചു. സംസാരം എന്ന പ്രവൃത്തി എന്ത് പറയും? തക്ലീം. സംസാരിച്ച ആളെന്ത് പറയുമായിരിക്കും? മുഖല്ലിം. മുവഹിദ് പറഞ്ഞത് മുഖല്ലിം. അതുപോലെ 4 അക്ഷരങ്ങളുള്ള ഈ ഫഅല രീതിയിൽ വരുന്ന വാക്കുകളൊക്കെ അങ്ങനെ കിട്ടും. വഹദ എന്ന് പറഞ്ഞാൽ അതിൽ 3 അക്ഷരമല്ല, 4 എണ്ണമുണ്ട്. വാവ് ഹ, ഹായിന് ശബ്ദമുണ്ടല്ലോ, 2 ഹായി കൂട്ടണം. വഹദ കല്ലമ 4 അക്ഷരങ്ങളാണ്. കാഫ് ലാം ശബ്ദമുള്ളത് കൊണ്ട് 2 ലാമായി കൂട്ടണം. പിന്നെ മീൻ. അതുപോലെ ഒരുപാട് വാക്കുകൾ ഫറക്ക വേർതിരിച്ചു, യുഫരിഖു വേർതിരിക്കുന്നു, തഫ്രീഖ്. അവ വേർതിരിച്ചാൽ എന്താ പറയുക? മുഫരിഖ്. നമുക്ക് വളരെ അറിയപ്പെട്ട ഒരുപാട് വാക്കുകളുണ്ട് അങ്ങനെയുള്ളത്. ഹസ്സന യുഹസ്സിനു തഹ്സീൻ വഹുവ മുഹസ്സിൻ. അതുപോലെ പിന്നെ ഇതൊക്കെയാണ് ആര് നേരത്തെ പറയാം? ജമ്മല യുജമ്മിലു തജ്മീൽ ഫഹുവ മുജമ്മിൽ, ഭംഗിയാക്കുക എന്നുള്ള അർത്ഥത്തിൽ. റത്തബ ഓർഡറാക്കുക, യുറത്തിബു ഓർഡറാക്കുന്നു, ഓർഡറാക്കുന്നതിന് എന്താ പറയും, തർത്തീയിൽ തർത്തീബ് വെക്കാറ്, മുറത്തിബ് ഓർഡറാക്കുന്ന ആള്. അഹ്സന വേറെ, അഹ്സന യുഹ്സിനു ഇഹ്സാനൻ ഫഹുവ മുഹ്സിൻ, വേറെ പഠിക്കാനുള്ള. അപ്പോ ഹസന ആണെങ്കിൽ ശരി, ഹസന യുഹ്സിനു തഹ്സീന ഫഹുവ മുഹ്സിൻ. അഹ്സന എന്ന് പറഞ്ഞാൽ അത് വേറെ, അഫ്അല പോലെയാണ്. അർസല ഒക്കെ പോലെ, അർസല യുർസിലു ഇർസാല ഫഹുവ മുർസിൽ. അഹ്സന യുഹ്സിനു ഇഹ്സാന ഫഹുവ മുഹ്സിൻ. അജ്മൽ യുജ്മൽ ഇജ്മാല ഫഹുവ മുജ്മിൽ. അങ്ങനെയുള്ള വാക്കുകൾ, അഹ്സന യുഹ്സിനു ഇഹ്സാന ഫഹുവ മുഹ്സിൻ എന്നാക്കുന്ന ആൾ അങ്ങനെ പറയും. نعم حدث يحدث تحديثا فهو محدث حديث من ذلك البرد محدث انا الواقع هذا انا وحد ان انا انت വന്നിട്ടുള്ളത് توحيد ഏകനാക്കൽ എന്ന പ്രവൃത്തിക്കാണ് തൗഹീദ് എന്ന് പറയുക. ഈ തൗഹീദ് എന്ന വാക്ക് അങ്ങനെ തന്നെ ഖുർആനിൽ നമുക്ക് കാണുകയില്ല, എന്നാൽ ഹദീസിൽ അതിന്റെ മുബാരിയൊക്കെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് അയച്ച പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ, അതിന്റെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇന്നക തഖ്ദിമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ് ഫലിയകുൻ അവ്വല മാ തദഊഹും ഇലൈ അവ്വല മാ തദഊഹും ഇലാ അൻ യുഹിദുല്ലാഹ തആല. നീ അഹ്ലുൽ കിതാബ് ആയ ജനങ്ങളുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്, അവരെ നീ ക്ഷണിക്കുന്നത് ആദ്യമായി എന്തിലേക്കായിരിക്കണം, ഇലാ അൻ യുഹിദുല്ലാഹ തആല, അവർ അല്ലാഹുവിനെ ഏകനാക്കുന്നതിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അപ്പോ അങ്ങനെ ഒരു വാക്ക് ഹദീസിൽ വന്നിട്ടുണ്ട്. അതല്ലാതെ തൗഹീദ് എന്നൊരു വാക്ക് നമുക്ക് ഖുർആനിൽ കാണുകയില്ല. സഹീഹുൽ ബുഖാരിയിലെ അവസാനത്തെ കിതാബിന്റെ പേര് കിതാബു തൗഹീദ് എന്നാണ്. സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തേത് ബദുഉൽ വഹി, വഹി തുടങ്ങുന്ന അധ്യായം. പല പല കിതാബുകൾ ഉണ്ടാവും, കിതാബിൽ തന്നെ ബാബുകൾ ഉണ്ടാവും. സഹീഹുൽ ബുഖാരിയുടെ കാര്യമാണ് പറഞ്ഞത്, കിതാബിൽ ബാബുകൾ, അതൊക്കെ അധ്യായങ്ങൾക്ക് പറയുന്ന പേരാണ്. 96 or 97 കിതാബുകളാണ് സഹീഹുൽ ബുഖാരിയിലാകെ വന്നിട്ടുള്ളത്. 96 or 97. ഒന്നാമത്തേത് ബദുൽ വഹി, രണ്ടാമത്തേത് കിതാബുൽ ഈമാൻ, മൂന്നാമത്തേത് കിതാബുൽ ഇൽം, പിന്നെ കിതാബുൽ വുദു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കിതാബുൽ ഗുസ്ൽ, കിതാബുൽ തയമ്മും, കിതാബുൽ ഹൈം, കിതാബുൽ സ്വലാ, കിതാബുൽ മവാഖിത്തു സ്വലാ, കിതാബുൽ അദാൻ, കിതാബുൽ ജുമുഅ, അങ്ങനെ പോകും. സഹീഹുൽ ബുഖാരിയും കിതാബു തൗഹീദ്, ഈ കിതാബ് അങ്ങനെ വന്നതിൽ അവസാനത്തെ ഏതാണ് സഹീഹുൽ ബുഖാരിയിലേത്, കിതാബു തൗഹീദ്. സഹീഹുൽ ബുഖാരിയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദും തമ്മിൽ ശൈലിയിൽ പല സാമ്യതകളും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് ശൈലിയിലാണ് ഷെയ്ഖ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഉദാഹരണമാണ്, ഗ്രന്ഥത്തെ കുറിച്ചൊരു മുഖദ്ദിമ നമുക്ക് കാണാനില്ല. പൊതുവെ കിതാബ് എഴുതുമ്പോൾ ഒരു ആമുഖം ഉണ്ടാവും, ഇത് ഇന്നതിനാണ് ഞാൻ ഈ കിതാബ് എഴുതാൻ പോകുന്നത്, ഒരു ഖുതുബ ഉണ്ടാകും. പക്ഷെ അത് കാണാൻ സാധിക്കുന്നില്ല. ഇബ്നു ഉസൈമീൻ പറയുന്നത് റഹിമഹുല്ലാഹ്, ചിലപ്പോൾ അത് പകർത്തി എഴുതിയ ആളുകൾക്ക് വിട്ടുപോയതാകാം, ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. എന്നാൽ അദ്ദേഹം ഒഴിവാക്കിയതാണെങ്കിൽ സാലിഹ് അലി ഷെയ്ഖ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് അത് ചിലപ്പോൾ കാരണം അദ്ദേഹം സഹീഹ് ബുഖാരിയിലെ ശൈലിയാണ് സ്വീകരിച്ചത്. ഇമാം ബുഖാരി ഒരു മുഖദ്ദിമ കൊടുത്തിട്ടില്ല. അദ്ദേഹം കിതാബു ബദുഉൽ വഹി, ബദുഉൽ വഹി, വഹി തുടങ്ങുന്നത്, എന്നിട്ട് അല്ലാഹുവിന്റെ ആയത്ത് കൊടുത്തു, ഇന്ന ഉഹൈന ഇലൈക കമാ ഉഹൈന ഇലാ നൂഹിൻ വന്നബിയീൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. പിന്നെ അതാ നേരെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഹദീസാണ്, ഇന്നമല്ല അഅ്മാലു ബിന്നിയാത്, എല്ലാ പ്രവർത്തനങ്ങളും ഉദ്ദേശത്തിന്റെ നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു സൂചന, ഇത്രയും വലിയ ഹദീസിന്റെ കിതാബാണ് എഴുതാൻ പോകുന്നത്, എത്ര വലിയ പ്രവൃത്തിയാലും ശരി, നിയത്ത് ശരിയായില്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന സൂചനയാണ്. നോക്കുക, അതിൽ അള്ളാഹുവിന്റെ റസൂലിനെ മുൻകടക്കാതിരിക്കാനാണ് ഇമാം ബുഖാരി അങ്ങനെ ചെയ്തതെന്നാണ്. അള്ളാഹു എന്ന് പറഞ്ഞതുപോലെ റസൂലിനെ മുൻകടന്ന് ഒന്നും പറയാതിരിക്കാൻ നേരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തന്നെ കൊടുത്തു എന്നാണ്. എന്നതുപോലെ ഈ കിതാബ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിഷയം എന്താണ്? തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ഹഖ്, ഏറ്റവും വലിയ ഹഖ് അതാണ്. അൽ ഹഖ് ആയ അല്ലാഹുവിനെ ഏകനാക്കൽ, അല്ലാഹുവിന്റെ ഒരു പേരാണ് അൽ ഹഖ്. ഇനി ഈ തൗഹീദ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അല്ലാഹു എന്തിലൂടെയാണ്? ഏറ്റവും വലിയ ഹക്കായ അവന്റെ ഖുർആനിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ. അതുകൊണ്ട് ഇത്രയും വലിയൊരു കാര്യം പറയാൻ ഒരു മുഖദ്ദിമയുടെ ആവശ്യമില്ല, നേരെ അദ്ദേഹം ഇതിലേക്ക് കടന്നതാവാം. വല്ലാഹു അഅലം. കിതാബു തൗഹീദ് വഖൗലില്ലാഹി തആല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. തൗഹീദിന്റെ കിതാബ്, അതുപോലെ അല്ലാഹുവിന്റെ ഈ ഖൗലിന്റെയും കിതാബ് എന്നർത്ഥം കിട്ടും. ഖൗലി എന്ന് വായിച്ചാൽ, എന്നാൽ ഖൗലുല്ലാഹ് എന്ന് വായിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്ക് വായിക്കാൻ സൗകര്യത്തിന് ഹർക്കത്തിട്ട് കൊടുക്കുന്നുള്ളൂ, ചില മക്കളെ ഇതുമായി ഹർക്കത്തിട്ടാറില്ല. അപ്പൊ എന്താവും? കിതാബ് തൗഹീദ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഈ ആയത്ത് പറഞ്ഞത് ഇതിപ്പോ നേരെ, അല്ലെങ്കിൽ തൗഹീദിന്റെ കിതാബ് അതുപോലെ അള്ളാഹുവിന്റെ ഈ ആയത്തിന്റെയും കിതാബ് എന്നാവും ഖൗലി എന്ന് പറഞ്ഞാൽ അർത്ഥം. ശരി, എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? തൗഹീദ് എത്ര ഇനങ്ങളാണ്? എത്ര ഇനങ്ങളാണ്? മൂന്ന് ഇനങ്ങളാണ് തൗഹീദിനുള്ളത്. ഒന്നാമത്തേത് തൗഹീദ് റുബൂബിയ്യ, രണ്ടാമത്തെ തൗഹീദ് അൽ ഉലൂഹിയ്യ, മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അല്ലാഹു ആണ് റബ്ബ്, റബ്ബ് അല്ലാഹു മാത്രമാണ് എന്ന വിശ്വാസമാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ. റബ്ബിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? പണ്ഡിതന്മാർ പറയുന്നു, അൽ ഖാലിഖ്, അൽ മാലിക്, അൽ മുദബ്ബിർ, സൃഷ്ടാവ്, അതുപോലെ ഉടമസ്ഥൻ, അതുപോലെ നിയന്ത്രിക്കുന്നവൻ, ഇതൊക്കെയാണ് ഖാലിഖിൽ റബ്ബിൽ ഉൾക്കൊള്ളുന്നത്. അതിലൊക്കെ അള്ളാഹു ഏകനാണ്. മാത്രമല്ല മറ്റൊരു നിലക്ക് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവൃത്തികൾ കൊണ്ട് അവൻ ഏകനാണ്. ഖൽഖ്, സൃഷ്ടിക്കുക എന്ന പ്രവൃത്തി, അതുപോലെ റിസ്ക്, അന്നം നൽകുക എന്ന പ്രവൃത്തി, അതൊക്കെ റബ്ബല്ലാതെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. റബ്ബിന്റെ അഫ്ആലുകളിൽ, അവന്റെ പ്രവൃത്തികളിൽ അവൻ ഏകനാണ്. ആ തൗഹീദാണ് ഏത് തൗഹീദ്? ആ തൗഹീദ് റുബൂബിയ്യ, റബ്ബ് എന്ന വാക്കിനാണ് വന്നിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ തൗഹീദ് പൊതുവെ മുശ്രിക്കുകളൊക്കെ അംഗീകരിച്ചതാണ്. ആരാണ് ആകാശഭൂമികളെ പഠിച്ചത്? അവര് പറയും അല്ലാഹ്. ആരാണ് മഴ തരുന്നത്? അല്ലാഹ്. ആർക്കാണ് എല്ലാ ആധിപത്യമുള്ളത്? അല്ലാഹ്. ഇതൊക്കെ ഖുർആനിൽ നിരവധി ആയത്തുകളിൽ വന്നിട്ടുള്ളതാണ്, ആയത്തുകളിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ തൗഹീദ് തൗഹീദ് അൽ ഉലൂഹിയ്യ, അത് ഏത് വാക്കിനുണ്ടായതായിരിക്കും? ഇലാഹ് എന്ന വാക്കിന്. അല്ലെങ്കിൽ ആ തൗഹീദിനെ തൗഹീദുൽ ഇബാദ എന്ന് പറയാം. തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറയാറുണ്ട്, തൗഹീദുൽ ഇലാഹിയ്യ എന്ന് പറയാറുണ്ട്, ആ തൗഹീദുൽ ഇബാദ എന്ന് പറയാറുണ്ട്. ഉദ്ദേശം ഇത്രയാണ്, ഇബാദത്തുകളിൽ, ആരാധനാ കർമ്മങ്ങളിൽ അതൊക്കെ ആർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ ഈ തൗഹീദ് കടന്നു വരുന്നത് നമ്മുടെ പ്രവൃത്തിയിലാണ്. മനസ്സിലായോ? ആദ്യത്തെ തൗഹീദ് ആരുടെ പ്രവൃത്തിയിലാണ്? റബ്ബിന്റെ പ്രവൃത്തിയിലാണ്. റബ്ബിന്റെ പ്രവൃത്തികളിൽ അവൻ ഏകനാണ്. ഇതാരുടെ പ്രവൃത്തിയിലാണ്? നമ്മുടെ പ്രവൃത്തിയിലാണ് ഇബാദത്ത്. അതാർക്ക് മാത്രമേ പാടുള്ളൂ? അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ പാടുള്ളൂ ആ തൗഹീദുൽ ഉലൂഹിയ്യ. ഇതാണ് മുശ്രിക്കുകൾക്ക് അന്നും എന്നും എന്നും അംഗീകരിക്കാൻ സാധിക്കാത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവരത് അഹങ്കരിച്ച് തിരിഞ്ഞു കളയുകയാണ്. ആദ്യത്തത് പൊതുവെ ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ മൂന്നും ശരിയാവാതെ തൗഹീദ് ശരിയാവുകയില്ല. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, മൂന്നാമത്തത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ പേരുകളിലും അവന്റെ വിശേഷണങ്ങളിലും അവൻ ഏകനാണ്. അള്ളാഹുവിന്റെ പേര് പോലെയുള്ള പേരുകൾ ഒരാൾക്കുമില്ല. അള്ളാഹുവിന്റെ സിഫത്തുകൾ, വിശേഷണങ്ങൾ പോലെയുള്ള സിഫത്തുകൾ ഒരാൾക്കുമില്ല. അതിൽ പെട്ടതാണ് അള്ളാഹു ഇറങ്ങി വരും എന്ന വിശ്വാസം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, യൻസിലു റബ്ബുനാ തബാറക വ തആല ഹീന യബ്ഖ ഫുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വരും. എങ്ങനെയാണ്? അവന്റെ മഹത്വത്തിന് യോജിച്ച നിലക്ക്. നമ്മൾ ഇറങ്ങുന്നത് പോലെയാണോ? അല്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അവനെ പോലെ ആരുമില്ല. എന്നാൽ അവൻ സമീഉൻ, കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. നമ്മൾ കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ആദ്യം പറഞ്ഞത് അവനെ പോലെ ഒരാളുമില്ല. കാരണം എന്താണ്? അള്ളാഹുവിന്റെ കേൾവി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മളുടേത് പോലെയല്ല.
അത് ഏറ്റവും പൂർണ്ണമാണ്. അള്ളാഹിന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടേത് പോലെയല്ല, അത് ഏറ്റവും പൂർണ്ണമാണ്. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ ഇറക്കം, അള്ളാഹുവിന്റെ കൈ, അവന്റെ ഐൻ, അവന്റെ കണ്ണ്, അവന്റെ മുഖം എന്നൊക്കെ ഖുർആനിൽ വന്നിട്ടുള്ളത് അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അതല്ലാതെ അതിനെ വ്യാഖ്യാനിച്ച് അള്ളാഹു ഇറങ്ങി വരുന്നു പറയാൻ പാടില്ല, അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങും എന്നേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മുടെ നാട്ടിലെ അഷാരിയ ആളുകൾ പറയാറുണ്ട്. തെറ്റാണ്. സഹാബികൾ ആരും അങ്ങനെയല്ല പറഞ്ഞത്. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങുമെന്ന് തന്നെ, അവന്റെ മഹത്വത്തിന് യോജിച്ച നിലക്ക്. അള്ളാഹുവിന്റെ മുഖമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വജ്ഹ് തന്നെ, അവന്റെ മഹത്വത്തിന് യോജിച്ചത്. ഇതാണ് സഹാബത്ത് വിശ്വസിച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക. അള്ളാഹിന്റെ സിഫത്ത് എന്തൊക്കെ വന്നോ അങ്ങനെ തന്നെ വിശ്വസിക്കുക. അള്ളാഹുവിനെ കുറിച്ച് അവൻ എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇല്ല എന്ന് പറയുക. അള്ളാഹുവിന് യോജിക്കാത്ത സിഫത്തുകളെല്ലാം. ഇതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറയുന്നത്. ഈ മൂന്ന് തൗഹീദും പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിൽ, ഒറ്റ ആയത്തിൽ വന്നതായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതാ ആയത്ത്? സൂറത്തു മറിയമിലെ 65-ാമത്തെ ആയത്ത്. എല്ലാവരും പഠിച്ചു വെച്ചോളൂ. സൂറത്തു മറിയമിലെ 65-ാമത്തെ ആയത്ത് പഠിക്കുക. ആയത്ത് റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമിയ. رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا. رب السماوات والأرض وما بينهما أغاش أنجلدين بوميدين مدين دين لولدين دين رب هذا هو توحيدا توحيد ربوبية فاعبده أولا ننجل على ذكرها واصطبر لعبادته أولا لعبادة الكشمس للكرة هذا توحيدا توحيد العبادة അല്ലെങ്കിൽ തൗഹീദുൽ ഉലൂഹിയ. എന്നിട്ട് ഹൽ തഅലമു ലഹു സമിയ, അവനെ പോലെ ഇസ്മുള്ള, അവന് പേരൊത്ത ഒരാളെ നിനക്കറിയുമോ. ഏത് തൗഹീദാണ്? തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഇത് മൂന്നും ഈ ആയത്തിൽ വന്നിട്ടുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു മറിയമിലെ 65-ാമത്തെ ആയത്ത്. നമ്മൾ ഒരു ക്ലാസ്സിൽ ഇരുന്നാൽ ഒരായത്തെങ്കിലും ഹിഫ്ലാക്കിട്ട് ഇവിടുന്ന് പോകാവോ? മനസ്സിലായോ? ഒരു ആയത്തെങ്കിലും ഹിഫ്ലാക്കിട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതാണ് തൗഹീദിന്റെ മൂന്നിനങ്ങൾ. തൗഹീദിന്റെ മൂന്നിനങ്ങൾ ഇതാണ്. അപ്പോ കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞാൽ മറക്കരുത്, തൗഹീദിൽ ഈ മൂന്ന് ഇനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഈ കിതാബിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് കൂടുതലും ചർച്ച ചെയ്തിട്ടുള്ളത് ഏത് തൗഹീദാണ്? തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ ഇബാദ. ആളുകൾക്കൊക്കെ തർക്കമുള്ള തൗഹീദ്, മുശ്രിക്കുകളായ ആളുകൾ തർക്കിക്കുന്ന തൗഹീദ്. ശരി, ഒന്നാമത്തെ ആയത്ത് ഈ കിതാബിലെ ഒന്നാമത്തെ ആയത്ത് സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്താണ്. സൂറത്തു അസ്സാരിയാത്തിലെ 56-ാമത്തെ ആയത്ത് വളരെ ചെറിയ ആയത്താണ്. ഇപ്പൊ തന്നെ ഇരുന്നിട്ട് എല്ലാവർക്കും പഠിക്കാം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. വമാ ഖലഖ്തുൽ ജിന്ന والإنس إلا ليعبدون. سورة الزاريات الأنبسي عرامة آية أنا نظر الله رسم وما خلقته. نعم نعم فرتشت الله نعم فرتشت الله فرتشت الله الجن جن ورغته جن ورغته أننا رسم والإنس منوش ورغته إلا ليعبدون. إنك عبادة جيوان بندي الله എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി അല്ലാതെ ജിന്നു വർഗത്തെയോ മനുഷ്യ വർഗത്തെയോ നാം പഠിച്ചിട്ടില്ല. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി, ലിയഅബ്ദൂൻ അവർ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ പഠിച്ചിട്ടില്ല. ഇഫ്ലാക്കി എല്ലാരും വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ആയത്ത് മുമ്പേ ഹിഫ്ളുള്ള ആളുകൾ തൊട്ടടുത്ത ആയത്ത് കൂടി അതുകൂടി ഇഫ്ലാക്ക. മാ ഉറീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉറീദു അൻ യുത്ഇമൂൻ. ഞാൻ അവരിൽ നിന്ന് റിസ്ക്, ഉപജീവനം കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഒമാ ഉറീദു, അവർ എനിക്ക് ഭക്ഷണം തരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഈ ആയത്ത് മുമ്പേ ഉള്ള ആളുകൾ അത് ഹിഫ്ളാക്കണം. ഇന്ന് ക്ലാസ് ഇരിക്കുമോ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കഴിഞ്ഞുടനെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ഇതാണ് ആയത്ത് ഒന്നാമത്തെ ആയത്ത്. അല്ലാഹു പറയുകയാണ്, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, അൽ ജിന്ന, ജിന്ന് പറക്കട്ടെ. ജിന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കാണാത്ത, പൊതുവായി നമുക്ക് കാണാത്ത ഒരു ജീവി, ഒരു അള്ളാഹുവിന്റെ പടപ്പാണ്. ആ വാക്ക് നോക്കൂ നിങ്ങൾ, ആ വാക്കിൽ തന്നെ കാണാത്തത് എന്ന സൂചനയുണ്ട്. ജീം, അതുപോലെ നൂൻ, നൂൻ, ഇത് രണ്ടും വന്നാൽ പൊതുവെ മാദ്ദത്ത് ഉപയോഗിച്ചു തന്ന വാക്കുകളുടെ അർത്ഥം ഒരുപോലെയാണ്. അത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണത്. ജിന്നെന്ന് പറഞ്ഞാൽ കാണാത്തതാണ്. അതുപോലെയാണ് ജുന്ന, ജുന്നത്ത് എന്താണ്, സൗമു ജുന്ന കേട്ടിട്ടില്ലേ, എന്താണ് പരിജ എന്നാണ്. പരിജ, പരിജ എന്തിനാ ഉപയോഗിക്കുന്നത്, നമ്മളെ കാണാതിരിക്കാനാണ്, കാണാതെ അതുകൊണ്ടാണ് വാള് തട്ടാതിരിക്കാൻ, വാള് തട്ടാതെ തടുക്കുവാൻ. പരിജ ഒരു മറയാണ്, യഥാർത്ഥത്തിൽ മറയാണല്ലോ, മറയാണ്. ജിന്നും മറയത്താണ്, നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ നോക്കി നിങ്ങൾ സ്വർഗത്തിന് എന്താ പറയുക, ജന്ന, അൽ ജന്ന, അതിന്റെ വാക്കർത്ഥം എന്താണ്, തോട്ടങ്ങളാണ്, ഇടതൂർന്ന തോട്ടങ്ങൾ. അതിലൊരാൾ നിന്നാൽ പുറത്തുനിന്ന് കാണാൻ പറ്റാത്ത നിലക്കുള്ള തോട്ടം എന്ന ആ അർത്ഥത്തിലാണ് ആ വാക്ക് വന്നിട്ടുള്ളത്. അൽ ജിൻ, അതുപോലെ അൽ ജന്ന, അൽ ജുന്ന, നോക്കൊരേ ഒരേ അക്ഷരങ്ങൾ കൊണ്ടാണ് എല്ലാത്തിന്റെയും പൊതുവായ ഒരു അർത്ഥം എന്താണ് വരുന്നത്, കാണാത്തത്, മറഞ്ഞു നിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. അതുപോലെ ഇൻസ്, മനുഷ്യൻ എന്ന വാക്ക്, ഇൻസാൻ എന്ന പേര് മനുഷ്യന് കിട്ടിയിട്ടുള്ളത് മനുഷ്യന്റെ പൊതു സ്വഭാവമാണ്, അവൻ അനീസായിരിക്കും, ഇണങ്ങി ജീവിക്കുന്നവനായിരിക്കും. ഒരു ഇണയില്ലാതെ, ഒരു കൂട്ടില്ലാതെ അവന് കഴിയാൻ സാധിക്കുകയില്ല. സമൂഹമായി ജീവിക്കുന്ന ആളുകളാണ്, ആണല്ലോ, പരസ്പര സഹായവും സഹകരണവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ആ അർത്ഥത്തിലാണ് മനുഷ്യന് എന്ത് പേര് വന്നിട്ടുള്ളത്, ഇൻസാൻ എന്ന പേര് വന്നിട്ടുള്ളത്. മനുഷ്യന് പറയുന്ന വേറെയും വാക്കുണ്ടല്ലോ, ബഷർ, മനുഷ്യന് പറയുന്ന വാക്കാണ് ബഷർ. ആ വാക്ക് വന്നിട്ടുള്ളത് ഭാഷയിലെ, ഭാഷയിൽ കഴിവുള്ള പണ്ഡിതന്മാർ പറയുന്നത് ബഷറത്തിന്റെ വേറെ അർത്ഥം തൊലി എന്നാണ്. ബഷറത്ത് പറഞ്ഞ തൊലി എന്ന് പറയും, ബഷറ തൊലി. തൊലി വെളിവായി കാണുന്ന ഒരു ജന്തുവാണ് ആര്, മനുഷ്യൻ. ബാക്കിയുള്ള ജന്തുക്കൾക്കൊക്കെ രോമം കാരണത്താൽ പല ജന്തുക്കൾക്കും എന്ത് കാണുകയില്ല, വേറെ തൊലി കാണുകയില്ല. അപ്പൊ തൊലി നന്നായി കാണുന്നു എന്നർത്ഥത്തിലാണ് അത്ര ഏത് പേര് വന്നത് മനുഷ്യന്, ബഷർ എന്ന പേര്. അങ്ങനെ ബഷറത്ത് എന്ന് പറഞ്ഞ തൊലി എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പൊതുവെ വാക്കുകൾ അതിന് പല താരീഖും വലമാക്കൾ പറയാറുണ്ട്. അത് എല്ലാ ഭാഷയിലും പൊതുവെ അങ്ങനെ കാണാറുണ്ട്. ഇതാണ് ജിന്നും ഇൻസും കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു, ഈ രണ്ട് വർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅബുദൂൻ, എനിക്ക് അവർ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ. ഇവിടെ ലി എന്ന് അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞിട്ടുള്ളത് രണ്ട് നിലക്ക് പ്രയോഗിക്കാറുണ്ട് ലി. ഒന്നുകിൽ ഗായത്തായിട്ട്, അല്ലെങ്കിൽ ഇല്ലത്തായിട്ട്. ഒന്നുകിൽ ഗായത്തായിട്ട്, ഗായത്ത് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നാണ് അതിന്റെ അർത്ഥം. ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ കാരണം എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ അല്ലാഹു സുബ്ഹാന തആല നമ്മളെ പഠിച്ചിട്ടുള്ളത് അവന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. പക്ഷേ അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ അല്ലാഹുവിന് ഇഷ്ടം നമ്മൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യുകയാണ്. പക്ഷെ അല്ലാഹു ചിലപ്പോ അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും അവൻ നടപ്പിലാക്കും, അവൻ ഭൂമിയിൽ നടപ്പിലാക്കും. കുഫർ അല്ലാഹുക്ക് ഇഷ്ടമല്ല, വ്യഭിചാരം അല്ലാഹുക്ക് ഇഷ്ടമല്ല, മോഷണം അല്ലാഹുക്ക് ഇഷ്ടമല്ല, പക്ഷെ അത് ഭൂമിയിൽ നടക്കുന്നുണ്ടല്ലോ. അള്ളാഹു അത് സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ ആ പ്രവൃത്തി, അവരുടെ ആ പ്രവൃത്തിയും ആര് സൃഷ്ടിച്ചതാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഷിർക്ക് എന്നവരുടെ പ്രവൃത്തി അള്ളാഹുന്റെ സൃഷ്ടിയല്ലേ, സൃഷ്ടിയാണ്. അപ്പൊ അള്ളാഹു അവന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും സൃഷ്ടിക്കും. അതിലൊരുപാട്, അതിന്റെ പിന്നിൽ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. ചിലത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ നമുക്ക് അള്ളാഹു ഷർറ് പടച്ചതിന്റെ പിന്നിൽ പല ഹിക്മത്തുകളുണ്ട്. അതിലൊന്നാണ് ഇരുട്ടുള്ളത് കൊണ്ടാണ് വെളിച്ചത്തിന്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. നന്മയുള്ളത്, തിന്മയുള്ളത് കൊണ്ടാണ് നന്മയുടെ വില മനസ്സിലാകുന്നത്. എല്ലാവരും ഒരുപോലെ ആണെങ്കിലോ മനസ്സിലാവുകയില്ല. രണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പേരാണ് അൽ ഗഫൂർ, അൽ ഗഫ്ഫാർ, ഗാഫിറു ദംബി വഖാബിലു തൗബി. എന്നൊക്കെ അല്ലാഹു അവനെ കുറിച്ച് പറഞ്ഞു, അവൻ പാപം പൊറുക്കുന്നവനാണ്, തൗവാബാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്. ഇത് നമ്മളൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹ് ഈ പേരുണ്ടായിട്ടില്ലേ, ഉണ്ട്, മുമ്പേ ഉള്ള അള്ളാഹുവിന്റെ പേരാണ്. അള്ളാഹുവിന്റെ ആ പേരിന്റെ മുക്തവ, അതിന്റെ അനിവാര്യത നടക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം, തെറ്റുമാണ്. അള്ളാഹു പാപങ്ങൾ പൊറുക്കണമെങ്കിൽ ഇവിടെ തെറ്റുകൾ ഉണ്ടാകണം, മനസ്സിലായല്ലോ. അപ്പോ സഹോദരങ്ങൾ, ഇതിന്റെ ഇത് അള്ളാഹു ഷർറു പഠിച്ചതിന്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് ഹിക്മത്തുകൾ ഉണ്ട്. അള്ളാഹു ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും അവൻ സൃഷ്ടിക്കും. അപ്പൊ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ലിയ അബുദൂൻ എന്ന് പറഞ്ഞത് അവരെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, പക്ഷേ എനിക്ക് ഇബാദത്തല്ലാതെ മറ്റുള്ളവർക്ക് ആർക്കും അവർ ഇബാദത്ത് ചെയ്യുകയില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കുമായിരുന്നുള്ളൂ, മലക്കണങ്ങനല്ല. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യും. ഈ ലി എന്നത് രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കും എന്നതിനുള്ള തെളിവാണ് മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസാണ്, പൊതുവെ എല്ലാവരും കേട്ടതായിരിക്കും. അയ്യുമ ഇംറാഅത്തിൻ, ഏതെങ്കിലും ഒരു സ്ത്രീ, ഇസ്തഅഹറത്, അവള് അത്ര പുരട്ടി, സുഗന്ധം പൂശി, ഇസ്തഅഹറത്, സമറത്ത് അലാ ഖൗമിൻ, മറ്റൊരു ജനതയുടെ അരികിലൂടെ കടന്നുപോയി. ലിയജിദു മിൻ റീഹിഹ, ലിയഅബുദു എന്ന് പറഞ്ഞില്ലേ, ലിയജിദു മിൻ റീഹിഹ, അവളുടെ സുഗന്ധം ആ ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. എങ്കിൽ ഫഹിയ ജാനി, അവളാരാണ്? ദേശിയാണ്, വ്യഭിചാരിണിയായ പെണ്ണാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ലിയെ കുറിച്ച് ഉലമാക്കൾ പറഞ്ഞു ഇത് ഇല്ലത്തിന്റെ ലീ അല്ല, ഗായത്തിന്റെ ലീയാണ് എന്ന് പറഞ്ഞാൽ, ആ പെണ്ണ് എന്റെ സുഗന്ധെല്ലാരോ പിന്നെ മണക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയാൽ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. പിന്നെന്താണ്, ഓളങ്ങനെ പോയോ എന്ത് ചെയ്യും ജനങ്ങളത് അമണക്കും, ജനങ്ങൾക്ക് അവളെ അവളുടെ ഗന്ധം ആസ്വദിക്കും. ആ ലക്ഷ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതിന്റെ അന്ത്യം അതാണ് റസൂലുള്ള ലീയിലൂടെ ഉദ്ദേശിച്ചത് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ ലീയിൽ രണ്ടും ഉദ്ദേശിക്കും, കാര്യം പിടിക്കോ? അത് അവൾ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങൾ ആസ്വദിക്കും എന്നതിന് ലീ ഉപയോഗിക്കും, അതുപോലെ ജനങ്ങളൊക്കെ മണത്തോട്ടെ എന്നതിനു വേണ്ടിയും ലീ ഉപയോഗിക്കും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ലിയഅബുദൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? രണ്ട് നിലക്കും മുഫസ്സിറുകൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായും ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹ പഠിച്ചത് എന്നർത്ഥം പറഞ്ഞവർ പറഞ്ഞു, വമാ ഖലഖതുൽ മുഅ്മിനീന മിനൽ ജിന്നി വൽ ഇൻസി ഇല്ലാ ലിയഅബുദൂൻ, അള്ളാഹു മുഅ്മിനുകളെ പഠിച്ചത് എന്തിനാണ്? ജിന്നുകളിലും ഇൻസുകളിലും പെട്ട മുഅ്മിനുകൾ അള്ളാഹ പഠിച്ചത് എന്തിനാണ്? എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. മുഅ്മിനുകളെ അവരെന്തായാലും ചെയ്യും. ഏതുപോലെ അള്ളാഹു പറഞ്ഞു, വലഖദ് ദറഅന ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബൻ ലാ യഫഖഹൂന ബിഹാ വലഹും അഅയുനു ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനു ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. നരകത്തിനു വേണ്ടി നാം ചിലരെ പഠിച്ചിട്ടുണ്ട്, അള്ളാഹ് അങ്ങനെ പഠിച്ച ആളുകൾ പിന്നെ ഹൈറിലെത്തുമോ? എത്തുകയില്ലല്ലോ. എന്നതുപോലെ നേരെ തിരിച്ചിട്ട് മുഅ്മിനുകൾ മാത്രമാണ് ഈ ആയത്തിൽ ഉദ്ദേശം എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ചില മുഫസ്സിറുകൾ പറഞ്ഞു, അല്ല, അള്ളാഹു ഇവിടെ അവൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്? അവൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അതിനാണ് അള്ളാഹ് പഠിച്ചത്, അതിനാണ് അള്ളാഹ് നബിമാരെ അയച്ചത് എന്നർത്ഥത്തിലാണ് അവർ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നബിമാരെ അയച്ചത് എന്തിനാണ്? എന്തിനാണ്? അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. വമാ ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت. لا أمتي لكم نعم رسول الله عليه وسلم الله نعم أرادي كان طاغوت غلا ولواكوا إذن أكو سهودة رنجل إذن تطرد تعيث رند الله بارنش الله ما أريد منهم من رزق وما أريد أن يطعمون عبادتنا الله برشد عبادتنا أركان نعتم അള്ളാഹുടെ മുൽക്കിൽ എന്തെങ്കിലും കൂടാനുണ്ടോ? ഒന്നും കൂടാനില്ല. നമ്മളെല്ലാരും എല്ലാ മനുഷ്യരും കാഫിറായാൽ അള്ളാഹുവിന്റെ മുൽക്കിൽ എന്തെങ്കിലും കുറയാനുണ്ടോ? ഇല്ല. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, അവരിൽ നിന്ന് ഒരു റിസ്ഖും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്അ്ഇമൂന, അവർ എനിക്ക് ഭക്ഷണം തരണം എന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അതിന്റെ ഫലം നമുക്കാണ് ലഭിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ തഫ്സീർ നോക്കൂ നിങ്ങൾ. നിർബന്ധമായും അള്ളാഹുവിന്റെ അബുദാകുവാൻ ആണ് അള്ളാഹു പഠിച്ചിട്ടുള്ളത്. ലോകത്തെ ഏത് കാഫിറും ശരി, അവൻ അറിയാതെ അള്ളാഹിന്റെ അബ്ദായി തന്നെയാണ് അവൻ ജീവിക്കുന്നത്. അവൻ അള്ളാഹു അല്ലാത്തവർ ആരാധിച്ചാലും യഥാർത്ഥത്തിൽ അവൻ ആരാ അബ്ദ തന്നെയാണ്, ആരാ അടിമ തന്നെയാണ്? റബ്ബിന്റെ അടിമയാണ് അവൻ. അവന്റെ ആന്തരികമായ അവയവങ്ങൾ ആർക്കനുസരിച്ചിട്ടാണ് ക്ഷണിക്കുന്നത്? റബ്ബിനനുസരിച്ച്. അവന്റെ നിഴൽ, മുസ്ലിന്റെയും കാഫറിന്റെ ഒക്കെ നിഴൽ എങ്ങനെയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും വലുതാകുന്നതും ചെറുതാകുന്നതും ആര് തീരുമാനിച്ചതനുസരിച്ചിട്ടാണ്? അള്ളാഹു തീരുമാനിച്ചതനുസരിച്ചിട്ടാണ്. അള്ളാഹു ഖുർആനിൽ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, ഫബിലാലുഹും, അവരുടെ നിഴലുകളും അത് അവരുടെ കീഴിലല്ല. സഹോദരങ്ങളെ, ആർക്കും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഉബൂദിയത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ അബ്ദായിരിക്കുക എന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ യഥാർത്ഥത്തിൽ ഒരാൾക്കും സാധിക്കുകയില്ല, യഥാർത്ഥത്തിൽ ഒരാൾക്കും സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞാലും ഈ ആയത്ത് എന്താണ്, ഏത് നിലക്ക് നോക്കിയാലും എങ്ങനെ നോക്കിയാലും എന്തായിരിക്കും? കറക്റ്റാണ്. അള്ളാഹുവിന്റെ ആയത്തിലുള്ള പ്രത്യേകതയാണ്, എങ്ങനെ നോക്കിയാലും അത് അത് ശരിയായിരിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് മഖ്സദുകൾ ഈ ആയത്തിന്റെ പിന്നിലുണ്ട്. ഇത് നോക്കൂ സഹോദരങ്ങളെ, എത്ര എത്ര മനുഷ്യരാണുള്ളത്, അവർക്കറിയില്ല എന്തിനാണ് അവര് ശ്രദ്ധിച്ചത്, എന്തിനാണ് ഞാൻ ഇവിടെ ജനിച്ചത്, ഞാൻ അങ്ങോട്ടാ പോവുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇതറിയാത്ത എത്ര എത്ര ആളുകളുണ്ട്, കാഫിറുകളായിട്ടുള്ള ആളുകൾ, അവർക്കറിയില്ല. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനറിയാം, അവന്റെ റബ്ബാണ് അവനെ ശ്രദ്ധിച്ചത്. എന്തിനാണ് ശ്രദ്ധിച്ചത്? അവന് ഇബാദത്ത് ചെയ്യാൻ, കഷ്ടം ചെയ്യാനാണോ, ജോലി ചെയ്യാനാണോ, തിന്നാനാണോ, കുടിക്കാനാണോ? അല്ല, അതൊക്കെ എന്തിന് സഹായകമായിരിക്കണം? ഇബാദത്തിന് സഹായകരമായിരിക്കണം. അതൊക്കെ നമുക്ക് അനുവദനീയമാണ്, അള്ളാഹു അനുവദിച്ചു തന്ന തയ്യബാക്കാണ് അതൊക്കെ. മാത്രമല്ല അതിൽ പലതും നമുക്ക് അള്ളാഹുവിന്റെ ഇബാദത്ത് തന്നെ ആക്കി മാറ്റാൻ പറ്റും. ഉലമാക്കൾ പറയാറുണ്ട്, ഒരാൾ ഭക്ഷണം കഴിക്കുകയാണ്, അയാളെ സംബന്ധിച്ച് നീയത്താക്കാണ്, തടിവ് ഷെറാക്കിട്ടുണ്ട് വേണം ഇബാദത്തിനല്ല ഉന്മേഷത്തോടെ ഇബാദത്ത് ചെയ്യണം. വിഷമാ ചിലപ്പോൾ പറ്റുമല്ലോ, ഉറങ്ങും ഒരാൾ നീയത്താക്കുകയാണ്, എന്ത് പറഞ്ഞിട്ട് ക്ഷീണമൊക്കെ തീർത്തിട്ട് വേണം കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, കുടുംബത്തെ നോക്കാൻ. കുടുംബത്തെ നോക്കുമ്പോൾ അയാളെ നീയത്താക്കുകയാണ്, റബ്ബിന്റെ അടുത്ത് നിന്ന് അജുറി കിട്ടാൻ. അള്ളാഹു പറഞ്ഞു, അതൊക്കെ അള്ളാഹു അയാൾക്ക് പ്രതിഫലം നൽകുന്ന കാര്യമാണ്. അയാളുടെ ഭാര്യയുമായി അയാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും അയാൾ അയാളുടെ ആഗ്രഹം തീർക്കുകയാണ്, പക്ഷെ അതുപോലെ അതിനുപോലും അള്ളാഹു അജുർ കൊടുക്കുകയാണ് നീയത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോ ബാക്കിയുള്ള കർമ്മങ്ങൾ കൂടി യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിനാണ് റബ്ബ് നമ്മളെ പഠിച്ചത്. അതുകൊണ്ടാണ് അഹ്ലുൽ എന്ന് പറഞ്ഞത്. നല്ല ഉണർവുള്ള ആളുകളുടെ ആദത്തുകൾ, ശീലങ്ങൾ പോലും ഇബാദത്തായിരിക്കും. ഗഫ്ലത്തിന്റെ ആളുകൾ, അശ്രദ്ധയിലെ ആളുകൾ, അവന്റെ ഇബാദത്തും കൂടി എന്തായിരിക്കും? ആദത്തായിരിക്കും. ഇബാദത്ത് വരെ നിയത്തില്ലാതെ ശ്രദ്ധയില്ലാതെ ചെയ്താൽ. ഇനി وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونَ ഒന്നല്ല അവർ പറയാം, وَمَا خَلَقْتُ എന്നാണ്, خَلَقْتَാണ് ഇപ്പൊ പറയില്ല, ഞാൻ സൃഷ്ടിച്ചു. خَلَقْتُ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ അള്ളാഹു നമ്മളെ പഠിച്ചിട്ടില്ല. എന്താണ് ഇബാദ, എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന എന്നാണ് അതിന്റെ മലയാളത്തിൽ നമുക്ക് അതിന് ആരാധന എന്ന് അർത്ഥം പറയാവുന്നതാണ്. എന്നാൽ പല മക്കൾ പറയുന്നു ഇബാദത്ത് രണ്ട് കാര്യത്തിന്, രണ്ട് രീതിയിൽ ഇബാദത്തിന് ഇബാദത്ത് പറയാറുണ്ട്. ഒന്ന് അത്തഅബ്ദുല്ലാ ബിഫഅലി അവാമിരിഹി വജ്തിനാബി നവാഹി മഹബ്ബത വ തഅലീമ. ആ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് റബ്ബ് ഒഴിവാക്കാൻ പറഞ്ഞതൊക്കെ ഒഴിവാക്കി എന്തിനു വേണ്ടിയാണ്? റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് റബ്ബിനുള്ള എല്ലാ മഹത്വവും കൊടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ ജീവിക്കുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, അള്ളാന്റെ ആബ്ദായി ജീവിക്കുന്ന ആ പ്രവൃത്തി, അതിനെന്തു പറയും? ഇബാദത്ത് എന്ന് പറയും. അതിന് ഇബാദത്ത് എന്ന് പറയും. അതുപോലെ ഇബാദത്തിന്റെ ഇനങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്, നിസ്കാരം, നോമ്പ്, ദിക്ർ, അതിനെന്തു പറയും? ഇബാദത്ത് എന്ന് പറയും. മൊത്തത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ ആബ്ദായി ഇരിക്കുന്ന പ്രവൃത്തിക്ക് ഇബാദത്ത് എന്ന് പറയും. അതുപോലെ നിസ്കാരം, നോമ്പ്, അതിന് ഇബാദത്ത് പറയും. ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യത്തിനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ വളരെ പ്രസിദ്ധമായൊരു താരീഫ് പറഞ്ഞിട്ടുള്ളത്, ഒരു നിർവചനം. എന്താണ് ഒരു കർമ്മം? ഒരു കർമ്മം ഇബാദത്താണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു മിനൽ അഖ്വാലി വൽ അഅമാലി ളാഹിറ വൽ ബാത്തിന. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു പേരാകുന്നു. ജാമിഉൻ, ഉൾക്കൊള്ളുന്ന പേരാകുന്നു. എന്തിനു ഉൾക്കൊള്ളുന്ന, എന്തിനു ഉൾക്കൊള്ളുന്ന പേരാണ്? ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു, അല്ലാഹ് തൃപ്തിപ്പെടുന്ന, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളുന്ന പേരാണ് എന്ത്? ഇബാദ. ഏതൊക്കെ പോലെ മിനൽ അഖ്വാലി വാക്കുകൾ വാക്കുകൾ വല അഅ്മാൽ പ്രവൃത്തികൾ അല്ലാഹുവൽ ബാത്തിന് പുറമേക്കുള്ള പ്രവൃത്തിയും ഉള്ളിലുള്ള പ്രവൃത്തിയും ഖൽബിന്റെ പ്രവർത്തനങ്ങൾ പോലെ ഇതിനൊക്കെ എന്തു പറയും ഇബാദത്ത് എന്ന് പറയും. അപ്പോ ഇബാദത്തിന്റെ നിർവചനം എന്ന് ചോദിച്ചാൽ അത് റബ്ബിന്റെ കൽപ്പനകളും വിരോധനങ്ങളൊക്കെ അനുസരിച്ചിട്ട് റബ്ബിനെ സ്നേഹിച്ച് നമ്മൾ അങ്ങനെ ജീവിക്കുന്നതിന് ഇബാദത്ത് എന്ന് പറയും. ഇനി കർമ്മങ്ങൾ എന്താ ഇബാദത്താക? കർമ്മങ്ങൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഇബാദത്തിന് താരിഫ് പറയാം, നിർവചനം പറയാം. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാ മിനൽ അഖ്വാലി വൽ അഅ്മാൽ വാഹിറ വൽ ബാത്തിൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന വാക്കോ പ്രവൃത്തിയോ ഉള്ളിലും പുറത്തൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ അതിനൊക്കെ കൂടി പറയുന്ന പേരാണ് ഇബാദത്ത്. ഇബാദത്തിന് താരിഫാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഇനി നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു ഞാനവരെ പഠിച്ചിട്ടില്ല, ഞാനവരെ പഠിച്ചിട്ടില്ല അവരെ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് കാര്യത്തെയാണ് അള്ളാഹു ഇവിടെ കൂട്ടി പറഞ്ഞത്. ഒന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, പിന്നെയോ ഇബാദത്ത്. അപ്പൊ ആരെയാ ആരാധിക്കേണ്ടത്? സൃഷ്ടിച്ചവനെ. ആരെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? സൃഷ്ടിച്ചവനെ. മഖ്ലൂഖിന് അതിന് യോഗ്യതയില്ല, അതിനുള്ള സൂചന എന്താ ആയത്തിൽ ഇല്ലേ? ഒമ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. നാം ജിന്നു വർഗത്തെയും മനുഷ്യ വർഗത്തെയും പഠിച്ചിട്ടില്ല എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ. വേറെ ആരെങ്കിലും ഉണ്ടോ പഠിച്ചത്? ലോകത്ത് മനുഷ്യർ എന്തിനൊക്കെ ആരാധിക്കുന്നു? അവരാരെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖ അല്ലദീന മിൻ ദൂനി. അല്ലാഹു സൂറത്തുൽ ഖുമാനിൽ പറഞ്ഞു, ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെ അള്ളാഹിന്റെ പടപ്പാണ്. എവിടെ നോക്കിയാലും അള്ളാഹുവിന്റെ പടപ്പാണ് കാണുന്നത്, അള്ളാഹിന്റെ സൃഷ്ടികൾ. ഫഅറൂനി, നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. മാദാ ഖലഖ അല്ലദീന മിൻ ദൂനി, അള്ളാഹുവിന് പുറമെ വല്ലവരും മറ്റു വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ, ദുരിപമസലുൻ, ഇതാ ഒരു ഉദാഹരണം പറയാൻ പോകുന്നു. ഫസ്തമിഊല, അത് നിങ്ങൾ എന്താണ് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നല്ലദീന തജഊന മിൻ ദൂനില്ലാ ലൻ യഖ്ലുഖു ദുബാബ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരീച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല. ഒരീച്ചയെ പോലും ആരെങ്കിലും, ഏതെങ്കിലും ഒരു നബിമാർ, നബിമാരിൽ ആരെങ്കിലും ഒരാൾ, ഔലിയ, വലിയകളിൽ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും എന്തിനെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ബാക്കിയുള്ള ജമാഅത്തിന്റെ കാര്യം പറയണ്ടല്ലോ. ഇവരെന്നെ കൈകൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ, ബിംബങ്ങൾ, കബറുകൾ, അതുപോലെ അള്ളാഹുവിന്റെ വെറും പടപ്പുകളായ മനുഷ്യർ, മാലിന്യ കൊട്ടയായ മനുഷ്യൻ, പാമ്പിനെ ആരാധിക്കുന്ന ആളുകൾ, പശുവിനെ ആരാധിക്കുന്ന ആളുകൾ, കുരങ്ങനെ ആരാധിക്കുന്ന ആളുകൾ, ഇതിനൊക്കെ ആരാധിക്കുന്ന ആളുകൾ, അവരൊക്കെ പിന്നെ എന്ത് പറയാനാണ് അവരെ കുറിച്ച്? ഖാലിഖായ മഖ്ലൂഖിനെ, നമ്മളെ പോലെ മഖ്ലൂഖായ ഒരാൾ എങ്ങനെ ആരാധിക്കാനാണ്? ഇന്നല്ലദീ, അല്ലാഹു പറഞ്ഞു, അവർ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അവർ ഒന്നും പടക്കുന്നില്ല, അവർ പടപ്പുകളാണ്. അംവാതുൻ ഗൈറു അഹ്യാഇൻ, മരിച്ചുപോയ ആളുകൾ, ജീവനില്ലാത്ത ആളുകൾ, അവരെങ്ങനെ ആരാധിക്കാനാണ്? അതുകൊണ്ട് ഈ ആയത്തിൽ അങ്ങനെ ഒരു സൂചന ഉണ്ട്. അല്ലാഹു ഖൽഖിനെയും ഇബാദത്തിനെയും കൂട്ടിയിട്ടാണ് പറഞ്ഞത്. സൃഷ്ടിച്ചത് റബ്ബാണ്, സൃഷ്ടിച്ചവനല്ലാതെ ആരാധിക്കാൻ കഴിയില്ല. അല്ലാഹു അല്ലാതെ മറ്റാരാണ് എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുള്ളത്? ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യന്മാരെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയ മനുഷ്യനാരുടെ വടപ്പാണ്? റബ്ബന്റെ വടപ്പാണ്. അവൻ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയതല്ലോ. അള്ളാഹു ഈ ഭൂമിയിൽ വെച്ച കാര്യങ്ങൾ കൊണ്ട് അവൻ ക്രമം മാറ്റിയതാണ് അതിന്റെ. ഈ മണ്ണും ഈ സിമെന്റും ഇതൊക്കെ കമ്പിയൊക്കെ പല പലതായിരുന്നു ഭൂമിയിൽ, പലതായിരുന്നു. അവനതൊന്ന് തർക്കിപ്പാക്കിയതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന മനുഷ്യരുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ അവൻ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയതാ അല്ല. റബ്ബോ ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ കുൻ എന്നതിനോട് പറയും, ഫയകൂൻ, അപ്പോഴതാ അതുണ്ടാകുന്നു. അതാണ് റബ്ബ്, അതാണ് അൽ ഖാലിഖ്. യാ അയ്യുഹൻ നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും والذين من قبلكم لعلكم تتقون الذي جعل لكم الارض فراشا والسماء بناء وانزل من السماء ماء فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون. سوره البقره 21 22 ആയത്തുകളാണ്. യായുഹന്നാസ്, മനുഷ്യരെ, ഉഅബുദു, നിങ്ങൾ ആരാധിക്കുക, റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ, അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവൻ, വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നവൻ, അൻസല മിനസ്സമാഇ മാഅ, മുകളിൽ നിന്ന് വെള്ളമിറക്കി തരികയും, ഫഖറജ ബിഹി, എന്നിട്ട് അത് മുഖേന അവൻ പുറത്തു കൊണ്ടുവന്നു, മിനസ്സമറാത്തി, ഫലങ്ങളിൽ നിന്ന്, റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് ഉപജീവനമായി കൊണ്ട്, ഫലാ തജ്അലു, അതുകൊണ്ട് നിങ്ങൾ ആക്കരുത്, ലില്ലാഹി, അല്ലാഹുവിന്, അൻദാദൻ, നിദ്ദുകളെ, സമന്മാരെ ഉണ്ടാക്കരുത്, ശരീക്കുകളെ ഉണ്ടാക്കരുത്, വാൻസും സഹനമോൻ, അറിഞ്ഞുകൊണ്ട്. അതാണ് ഖാലിഖിനെ അല്ലാതെ ആരാധിക്കുവാൻ പാടില്ല. ഇത് എത്ര എത്ര ലളിതമായ സത്യമാണിത്. ഖാലിഖായ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് വളരെ ലളിതമായ യാഥാർത്ഥ്യമാണ്. അള്ളാഹു ഹിദായത്ത് നൽകിയ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ നഹ്ലിലെ 17 ആയത്തിൽ അള്ളാഹു പറഞ്ഞു, സൂറത്തുൽ അന്നഹ്ലിലെ 17 ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ് അഫലാ തദക്കറൂൻ. അഫമൻ യഖ്ലുഖ്, ആരാണോ സൃഷ്ടിക്കുന്നത്, കമൻ ലാ യഖ്ലുഖ്, അവൻ സൃഷ്ടിക്കാത്തവനെ പോലെയാണോ, പടക്കുന്നവന് പടക്കാത്തവന് ഒരുപോലെയാണോ, ഒരിക്കലുമല്ല. അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. സൂറത്തുൽ നഹ്ലിലെ 17 ആയത്താണ്. എന്താണ് അഫമൻ, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ. എത്രാമത്തെ ആയത്താണ് സൂറത്തുൽ നഹ്ലിലെ 17 ആയത്ത്. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ. ആര് പറയും കാണാതെ? ആ നോക്കാതെ പറയാ താരം. ആ സമയ കമൻ ലായഖ്ലുഖു അഫലാ തദക്കറൂൻ. അഫമയഖ്ലുഖു, സൃഷ്ടിക്കുന്നവനാണോ, കമൻ ലായഖ്ലുഖു, സൃഷ്ടിക്കാത്തവനെ പോലെ, അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. ആര് പറയും? വേറാരെങ്കിലും ചെറിയ ആയത്താണ്, ഒരു ആയത്തെ ഹിഫ്ലാക്കിയാൽ എത്രയാണ് അള്ളാഹുവിന്റെ വാക്കിന് പ്രതിഫലം ലഭിക്കാൻ. അഫല തദക്കറൂൻ, സൂറത്തുൽ നഹ്ലിലെ 17 ആയത്ത്. തൗഹീദിനുള്ള തെളിവുകളാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. തൗഹീദിനുള്ള തെളിവുകൾ ബസീറത്തോടെ ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ആയത്ത് പറഞ്ഞു കൊടുക്കുക. നോക്കു, നിങ്ങൾ പടക്കാത്ത ആടുകളെ എങ്ങനെ ആരാധിക്കാൻ സാധിക്കും? രണ്ടും ഒരുപോലെയാണ്. എന്ന് പറയുക, അതുപോലെ അത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. വരാരെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വല ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, സൂറത്തു ദാരിയാത്തിലെ 56 ആയത്ത്. സൂറത്തു മറിയമിലെ 65 ആയത്ത് പറഞ്ഞു മൂന്ന് തൗഹീദ് ഉള്ളത്, റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമിയ. അതുപോലെ ഇതാ സൂറത്തു നഹ്ലിലെ 17 ആയത്ത്, അഫമൻ യഖ്ലുഖു كما لا يخلق افلا تذكرون افمن يخلق كما لا يخلق افلا تذكرون. അടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അത് ഒന്ന് അർത്ഥം പറഞ്ഞിട്ട് ഞങ്ങൾ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായി ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അല്ലാഹുവിന്റെ ആയത്ത് ഈ കിതാബിൽ കൊടുക്കുകയാണ്. ولقد بعثنا في كل امه رسولا അനഅബുദുല്ലാഹ വജ്തനിബുത്താഗൂത്. പിന്നെ ബാക്കിയുണ്ട് ആയത്തിന്റെ വിഷയവുമായി ബന്ധമുള്ളത്, ഇത്രയും ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ആയത്തിന്റെ ബാക്കി ഇത് കുറച്ച് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, വിഷയം അതായത് കൊണ്ട്. ലഖദ് ബഅസ്ന, തീർച്ചയായും നാം അയച്ചു, ഫി കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിലേക്കും, റസൂലൻ, ഒരു റസൂലിനെ, അനി അബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അത് ജനങ്ങളോട് പറയാൻ, വജ്തനിബു, ഒഴിവാക്കണമെന്ന് പറയാൻ, അത്താഗൂത്, താഗൂത്തിനെ. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആളുകൾ, അത് തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ആൾ ദൈവങ്ങളെ പോലെ അങ്ങനെയൊക്കെയുള്ള ആളുകൾ. അതുപോലെ മജ്ബൂ, അള്ളാഹുവിനെതിരായി പിൻപറ്റപ്പെടുന്ന ആളുകൾ, മോശമായ പണ്ഡിതന്മാർ, സാഹിറുകൾ. അതുപോലെ മുഖാ, അള്ളാഹുവിനെതിരായി അനുസരിക്കപ്പെടുന്ന നേതാക്കന്മാർ, അത് തൃപ്തിപ്പെടാൻ. റബ്ബ് പറഞ്ഞതിനെതിരായി ഞാൻ പറഞ്ഞാൽ ജനങ്ങൾ അനുസരിക്കുന്നത് അയാൾ തൃപ്തിപ്പെടുക, അങ്ങനെ ആളുകളാണ് താഗൂത്ത് എന്ന് പറയുക. അള്ളാഹുവിന്റെ, അള്ളാഹു അവതരിപ്പിച്ചതിനെതിരായി വിധിക്കുക ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ, അതൊക്കെ താഗൂത്താണ്. അതിനെ ഒഴിവാക്കണം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറയുവാൻ വേണ്ടിയാണ് എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലിനെ അയച്ചിട്ടുള്ളത്. ഈ ആയത്ത് ഒന്ന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പഠിച്ചിട്ട് എന്നിട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه اجمعين. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك.